بسم الله الرحمن الرحيم هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه أجمعين നമ്മൾ പിന്നെ ഏതാണ് അധ്യായം മസലാത്തു തത്തവു ബുലൂഗുൽ മറാമിൽ സലാത്തു തത്തവു ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അതിൽ ഏതാനും ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിന്നെ ഇവിടെ പഠിച്ചു. ഇനി നമ്മൾ റവാത്തിബുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് പഠിച്ചത് അല്ലെ. അതേപോലെ തന്നെ സലാത്തു തത്തവുവിന്റെ പ്രാധാന്യവും മഹത്വം അറിയിക്കുന്ന ഹദീസുകളും. അടുത്തൊരു ഹദീസ് ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു ഉംറഅൻ സ്വല്ല അർബഅൻ ഖബ്ല അൽ അസ്ർ റഹിമല്ലാഹു ഉംറഅൻ സ്വല്ല അർബഅൻ ഖബ്ല അൽ അസ്ർ റവാഹു അഹ്മദു وابو داوود والترمذي وحسنه وابن خزيمه وصححه الا انا حديث ده اربع قبل العصر الا نقول صلى قبل العصر اربع ما في مشكله ഇങ്ങനെ ഈ ഇതില്ലേ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഇതിൽ എഴുതിയതിൽ എന്ത് വ്യത്യാസം ഉണ്ടെങ്കിലും പറയണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ, റഹ്മത്ത് ചൊരിയട്ടെ. പ്രസ്താവന അവചനാണെങ്കിലും റഹിമ എന്നാലും എന്താ മാതിയാണ്, അതൊരു പ്രസ്താവനയാണ്. റഹ്മത്ത് ചൊരിഞ്ഞിരിക്കുന്നു. പക്ഷെ അത് പ്രസ്താവനാജനാണെങ്കിലും അതിൽ നിന്നുണ്ട് പ്രാർത്ഥന അർത്ഥമുണ്ട്. ഇപ്പൊ റഹീം അല്ലാ അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ ആർക്ക്? ഇമ്രഅൻ, ഒരു മനുഷ്യന്. സല്ല, അയാൾ നമസ്കരിച്ചു. അർബാൻ, നാല് റക്അത്ത്. ഖബ്ല അൽ അസ്ർ, അസറിന് മുമ്പ്. അപ്പൊ അസർ നമസ്കാരത്തിന് മുമ്പ് നാല് റക്അത്ത് നമസ്കരിച്ചവനോട് അള്ളാഹു കരുണ കാണിക്കട്ടെ എന്നുള്ള ദുആയാണ് ഈ ഹദീസ്. ഹദീസ് വളരെ വ്യക്ത. എന്താണ് ഹദീസ് അറിയിക്കുന്നത്? അസറിന് മുമ്പ് എത്ര റക്കായത്ത് നമസ്കാരമുണ്ട്? നാല് റക്കായത്ത് ഐച്ഛിക നമസ്കാരമുണ്ട്, സലാത്തു തത്വമുണ്ട്. ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇമാം അഹ്മദ്, അതേപോലെ അബൂദാവൂദ്. തുർമുദി റിപ്പോർട്ട് ചെയ്തു, എന്നിട്ട് അദ്ദേഹം അത് ഹസനാണെന്ന് പറഞ്ഞു. അതാണ് റവാഹു അഹ്മദു അബൂദാവൂദ തുർമുദി വഹസനഹു. തുർമുദി അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. വൈ ഇബ്നു ഖുസൈമ, ഇമാം ഇബ്നു ഖുസൈമയും ഹദീസ് റിപ്പോർട്ട് ചെയ്തു. വസഹഹു, അദ്ദേഹം അതിനെ സഹീഹ് എന്നും വിശേഷിപ്പിച്ചു. അപ്പൊ ഹദീസ് അറിയിക്കണ എന്താ? അസറിന് മുമ്പ് നാല് റക്അത്ത് സുന്നത്തുണ്ട്. ആ നാല് റക്അത്ത് റവാത്തിബ് സുന്നത്താണോ? റവാത്തിബ് സുന്നത്തല്ല. റവാത്തിബ് സുന്നത്ത് നമ്മൾ മനസ്സിലാക്കി, ഉമ്മു ഹബീബയിൽ നിന്നുള്ള ഹദീസ്, അതേപോലെ ആയിഷയിൽ നിന്നുള്ള ഹദീസ്, അതേപോലെ ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസ്, ആ ഹദീസുകളിലാണ് ആര് വന്നത്? റവാത്തിബ് സുന്നത്ത് വന്ന്. റവാത്തിബ് സുന്നത്ത് എന്താ? ഫർള് നമസ്കാരത്തിന് മുമ്പും പിമ്പും നിത്യമാക്കിയിരുന്ന നമസ്കാരങ്ങളാണ്, നിത്യമാക്കിയിരുന്ന നമസ്കാരങ്ങളാണ്. അത് നിത്യമാക്കൽ സുന്നത്താണ്, അത് നിത്യമാക്കൽ സുന്നത്താണ്. എന്നാൽ അതുപോലെ ഈ നാല് റക്അത്ത് നിത്യമാക്കാൻ പാടുള്ളതല്ല, നിത്യമാക്കാൻ പാടുള്ളത്, നിത്യമാക്കരുത്. റസൂലുള്ളാഹ് നിത്യമാക്കിയത് നിത്യമാക്കൽ സുന്നത്താണ്. പക്ഷെ റവാത്തിബിന്റെ ഗണത്തിലല്ല ഏതുള്ളത്? ഇതര സുന്നത്ത് നമസ്കാരങ്ങളുള്ളത്. ഇപ്പൊ മഗ്രിബിന്റെ മുമ്പ് രണ്ട് റക്അത്ത്, ഇഷന്റെ മുമ്പ് രണ്ട് റക്അത്ത്, ഇതൊന്നും റാത്തിബത്തല്ല. അസറിന് മുമ്പ് നാല് റക്അത്ത് റാത്തിബത്തല്ല. അതുകൊണ്ട് തന്നെ പിന്നെ റാത്തിബത്തായ നിസ്കാരങ്ങളെ പോലെ നിത്യമാക്കുന്നതല്ല ഉത്തമം. ഏതിൽ? ഇതര ഐശിക നമസ്കാരങ്ങളിൽ. റാത്തിബത്തിന്റെ പ്രത്യേകത നിത്യമാക്കൽ പ്രത്യേകം സുന്നത്താണ്. എന്നാൽ ഇത് നിത്യമാക്കൽ പ്രത്യേകം സുന്നത്തല്ല. ഇത് പിന്നെ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുസ്നദിൽ, അബൂദാവൂദ് സുനനിൽ, തുർമുദി സുനനിൽ, ഇബ്നു ഖുസൈമ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ മറ്റു ചില പണ്ഡിതന്മാർ ഈ ഹദീസ് സഹീഹ് അല്ല എന്ന പക്ഷക്കാരൻ, ഈ ഹദീസ് സഹീഹ് അല്ല എന്ന പക്ഷക്കാരൻ. അവര് പറയുന്നത് ഈ വിഷയത്തിൽ അസറിനു മുമ്പ് നാല് റക്അത്ത് നിസ്കരിക്കുക എന്ന വിഷയത്തിൽ സഹീഹായി ഹദീസ് വന്നിട്ടില്ല എന്നാണ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവർ പറയുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകലിൽ 16 റക്അത്ത് നമസ്കരിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസുണ്ട്. റസൂലുള്ള പകലിൽ 16 റക്അത്ത് നമസ്കരിച്ചിരുന്നു. 16 റക്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മു ഹബീബിന്റെ ഹദീസിൽ പറഞ്ഞ 12 റക്അത്തും ഈ നാല് റക്അത്തും, ഈ നാല് റക്അത്തും. അപ്പൊ അത് 12 നാല് എത്രയായി? 16. ആ ഹദീസിനെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് മൗദുആയ ഹദീസാണെന്ന്, കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണ് എന്ന്. ഇബ്നു തൈമിയ ഈ നാല് റക്അത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ഹദീസ് വന്നിട്ടില്ല, സഹീഹ് അല്ല, ഈ ഹദീസ് തന്നെ സഹീഹ് അല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഷെയ്ഖുൽ ഇസ്ലാം. ഇബ്നു ഖയ്യിം അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹദീസ് സഹീഹാണ്. കാരണം എന്താന്ന് വെച്ചാല് അത് സഹീഹാണെന്ന് പറയാൻ കാരണം ഈ ഹദീസിന് വേറെ ലഫ്ദിലും റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അലിയാരിൽ നിന്ന്, അബു ഹുറൈറയിൽ നിന്ന്, ഉമ്മു സലമയിൽ നിന്ന്, അബ്ദുല്ലാഹി ബിൻ അംറു ബിലാസിൽ നിന്ന്, നാല് സഹാബികളിൽ നിന്ന് ഈ വിഷയത്തിൽ വേറെയും ഹദീസ് വന്നിട്ടുണ്ട്. അസറിന് മുമ്പ് നാല് റക്അത്ത് നമസ്കരിച്ചു എന്ന് അറിയിക്കുന്ന ഹദീസുകൾ വേറെ നാലെണ്ണം വന്നിട്ടുണ്ട്. അത് ഒന്ന് അബൂ ഹുറൈറയിൽ നിന്ന്, മറ്റൊന്ന് ഉമ്മു സലമയിൽ നിന്ന്, മറ്റൊന്ന് അബ്ദുല്ലാഹി ബിൻ അംറിൽ നിന്ന്, പിന്നൊന്ന് അലിയിൽ നിന്ന്. അപ്പൊ ആ ഹദീസുകളുടെ ബലത്തിൽ ഈ ഹദീസ് ബലപ്പെട്ടതാണ്, സഹീഹാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതാണ് ശരി, ആ അഭിപ്രായമാണ് ശരി. അപ്പൊ അസറിന് മുമ്പ് നാല് റക്അത്ത് നമസ്കാരമുണ്ട്, ഐച്ഛികമായിട്ടുള്ള നാല് റക്അത്ത്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഹദീസ്, മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഹദീസ്. ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മുഗഫ്ഫലിൽ നിന്നുള്ള ഹദീസ് അല്ലേ? സല്ലു ഖബൽ അബ്ദുല്ലാഹി ഇബ്നു മുഗഫ്ഫൽ അല്ലേ? അല്ലെങ്കിൽ ഹദീസില്ല عن عبد الله ابن مغفل المزني عبد الله ابن مغفل المزني رضي الله عنه عن النبي صلى الله عليه وسلم قال صلوا قبل المغرب صلوا قبل المغرب ثم قال في الثالثة لمن شاء كراهية أن يتخذها الناس سنة كراهية أن يتخذ الناس سنة وفي لفظ لابن حبان وفي لفظ لي ابن حبان أن النبي صلى الله عليه وسلم صلى قبل المغرب ركعتين ولمسلم عن أنس رضي الله عنه كنا نصلي ركعتين بعد غروب الشمس وكان النبي صلى الله عليه وسلم يرانا فلم يأمرنا ولم ينهنا لا طيب أرى حديث ريبورتين عن عبد الله ابن مغفل മുസനി, അത് നമുക്ക് പുതിയ റാവിയാണ് അല്ലേ, അബ്ദുള്ള ഇബ്നു മുഗഫൽ അൽ മുസനി. അബ്ദുള്ള ഇബ്നു മുഗഫൽ റളിയല്ലാഹു തആല അൻഹു പ്രമുഖ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ വാപ്പ മുഗഫലും സഹാബിയാണ്. മുഗഫൽ ഇബ്നു അബ്ദുനഹം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, വാപ്പാന്റെ പേര് മുഗഫൽ ഇബ്നു അബ്ദുനഹം. ഈ മുഗഫൽ ഇബ്നു അബ്ദുല്ലാഹും അദ്ദേഹം പിന്നെ അദ്ദേഹം പ്രമുഖ സഹാബിയാണ്. മക്കം ഫതഹിനുള്ള യാത്രയിലാണ് അബ്ദുള്ള ഇബ്നു മുഗഫൽ ഇബ്നു അബ്ദുല്ലാഹും മരിക്കുന്നത്. ബനു മുസൈന ഗോത്രക്കാരനാണ്, അതുകൊണ്ട് അദ്ദേഹം മുസനി. മുഗഫൽ ഇബ്നു അബ്ദുല്ലാഹും എന്ന് പറയുന്ന സഹാബി മക്കം ഫതഹിനുള്ള യാത്രയിലാണ് മരണപ്പെടുന്നത്. വഴിയിൽ വെച്ച് മകനാണ് അബ്ദുള്ള ഇബ്നു മുഗഫൽ. അബ്ദുള്ള ഇബ്നു മുഗഫൽ അദ്ദേഹം ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ട്. ബൈഅത്ത് റിദ്വാൻ അനുബന്ധിച്ചുള്ള ബൈഅത്ത് റിദ്വാൻ ഉണ്ട്. ഒരു സഹാബിനെ കുറിച്ച് അദ്ദേഹം ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് എന്തിനാ? ഒന്ന്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദി യുബായിഉനക തഹ്ത ശജറ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന മുഅ്മിനീങ്ങൾ അള്ളാഹു പ്രീതിപ്പെട്ടു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്ത ഒരാളെയും തീ സ്പർശിക്കൂല, നരകം സ്പർശിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുക്കുക എന്നുള്ളത് പ്രത്യേക പങ്കെടുത്തവർ പ്രത്യേക ഗ്രേഡിലാണ്. അതാണ് അത് അങ്ങനെ പറയുന്നത്. ഏതായാലും അബ്ദുള്ള ഇബ്നു മുഗഫൽ അൽ മുസനി ഹിജ്റയുടെ 57-ൽ അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റയുടെ 57-ൽ അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ അബ്ദുള്ള ഇബ്നു മുഗഫൽ അൽ മുസനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലു ഖബ്ല അൽ മഗ്രിബ്. എന്താ ഇതർത്ഥം? മഗ്രിബിന് മുമ്പ് നിങ്ങൾ നമസ്കരിക്കുക. സല്ലു ഖബ്ല അൽ മഗ്രിബ്, മഗ്രിബിന് മുമ്പ് നിങ്ങൾ നമസ്കരിക്കുക. ثم قال في الثالثه ഇത് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാം പ്രാവശ്യം പറഞ്ഞു, ലിമൻ ഷാ ബലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവൻ നമസ്കരിച്ചാൽ മതി, ഉദ്ദേശിക്കുന്നവൻ നമസ്കരിച്ചാൽ മതി. കറാഹിയത അൻ യത്തഖിദഹ الناس സുന്നഹ, കറാഹിയത അൻ യത്തഖിദഹ الناس സുന്നഹ, ജനങ്ങൾ ആ നമസ്കാരത്തെ ഒരു നിത്യ സുന്നത്തായി സ്വീകരിക്കുമോ എന്നത് എന്നതിൽ പിന്നെ അനിഷ്ടപ്പെട്ടുകൊണ്ടാണ് റസൂൽ എന്ത് ചെയ്തത്? ലിമൻ ഷാ എന്ന് പറഞ്ഞത്. അതായത് സല്ലൂ ഖബ്ല അൽ മഗ്രിബ്, സല്ലൂ ഖബ്ല അൽ മഗ്രിബ് റസൂൽ രണ്ട് പ്രാവശ്യം പറയുമ്പോൾ എന്താ അറിയിക്കണത്? ഇത് നിത്യമാക്കണം എന്നുള്ളതാണ് അറിയിക്കുന്നത്. അപ്പോ നിത്യമാക്കൽ സുന്നത്താണെന്ന് വിചാരിച്ചിട്ട് നിത്യമാക്കണ്ട എന്ന അർത്ഥത്തിലാണ് റസൂൽ എന്ത് ചെയ്തത്? ലിമൻ ഷാ എന്ന് പറഞ്ഞത്. അതാണ് ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവർക്കാണ് ഇത് മഗ്രിബിന് മുമ്പ് നമസ്കാരം. കറാഹിയത യത്തഖിദഹ الناസു സുന്നഹ, ജനങ്ങൾ അതിനെ ഒരു സുന്നത്തായിട്ട് സ്വീകരിക്കുമോ എന്ന് അനിഷ്ടപ്പെട്ടതിനാലാണ് റസൂലുള്ള അങ്ങനെ പറഞ്ഞതെന്നാണ്. സുന്നത്താകാന്നാണ്, അത് സുന്നത്തല്ല നിസ്കാരം. നിസ്കാരം സുന്നത്താണ്, പക്ഷെ നിത്യമാക്കൽ സുന്നത്ത, അതാണ് അവിടെ ഉദ്ദേശം. നിത്യമാക്കൽ എന്നുള്ളത് സുന്നത്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെ മനസ്സിലാക്കുമോ എന്ന് പിന്നെ അനിഷ്ടപ്പെട്ടതിനാലാണ് പിന്നെ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ലിമൻ ഷാ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഈ ഇതുപോലുള്ള ഹദീസുകളാണ് അറിയിക്കുന്നത്. എന്ത്? അതായത് റാത്തിബത്തായ നിസ്കാരങ്ങൾ സുന്നത്തുകളുണ്ടല്ലോ, 12 റക്അത്ത് നിസ്കാരം, അത് നിത്യമാക്കൽ സുന്നത്താണ്. എന്നാൽ റാത്തിബത്തല്ലാത്ത നിസ്കാരങ്ങളുണ്ടല്ലോ, അത് നിത്യമാക്കൽ സുന്നത്തല്ല, നിത്യമാക്കാതിരിക്കലാണ് എന്ത്? സുന്നത്ത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹദീസുകളുടെ വിഷയത്തിൽ. ഇത് റവാഹുൽ ബുഖാരി അല്ലെ, റവാഹുൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒലി ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാനിന് ഉണ്ട്, ഇബ്നു ഹിബ്ബാന്റെ ഹദീസിലുണ്ട്. എന്താണത്? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സല്ലാ ഖബ്ല അൽ മഗ്രിബ്, മഗ്രിബിന്റെ മുമ്പ് നമസ്കരിച്ചു, റക്അതൈനി 2 റക്അത്ത്, റസൂലുള്ള മഗ്രിബിന്റെ മുമ്പ് 2 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള കൽപ്പിക്കുകയും ചെയ്തു, റസൂലുള്ള നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ولي مسلم انا انس رضي الله عنه انا ليلله ولي مسلم امام مسلم ഉണ്ട് ആരിൽ നിന്ന്? ان انس رضي الله عنه, انس رضي الله عنه ഇതിൽ നിന്നുണ്ട്. എന്താള്ളത്? كنا نصلي ركعتين بعد غروب الشمس, كنا ഞങ്ങളായിരുന്നു, نصلي ركعتين ഞങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു, بعد غروب الشمس സൂര്യൻ അസ്തമിച്ചതിനു ശേഷം, സൂര്യൻ അസ്തമിച്ചതിനു ശേഷം. وكان النبي صلى الله عليه وسلم يرانا, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ കാണും, ഞങ്ങൾ നമസ്കരിക്കുന്നത് കാണും. ഫലം യുർന വലം യൻഹന, റസൂലുള്ള ഞങ്ങളോട് കൽപ്പിച്ചിട്ടില്ല, റസൂലുള്ള ഞങ്ങളോടൊട്ട് വിരോധിച്ചിട്ടില്ല, റസൂലുള്ള ഞങ്ങളോട് കൽപ്പിച്ചിട്ടില്ല, അപ്പോൾ വിരോധിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോ ഇതെന്താ ഉദ്ദേശിച്ചത്? ബാദ ഹുറൂബ് ശംസ്, എന്താ ഹുറൂബ് ശംസ് പറഞ്ഞ? സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഏത് നമസ്കാര? സൂര്യൻ അസ്തമിച്ച മഗ്രിബ് തുടങ്ങി, മഗ്രിബ് തുടങ്ങി. അപ്പൊ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ മഹ്രിബിന്റെ മുമ്പുള്ള രണ്ടരക്കായത്താണ് ഉദ്ദേശം. മഹ്രിബിന്റെ മുമ്പുള്ള രണ്ടരക്കായത്താണ് അത്. സഹാബികൾ നമസ്കരിക്കും, റസൂലിനെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടില്ല, റസൂലിനെ ഞങ്ങളോട്ട് വിരോധിച്ചിട്ടില്ല. അപ്പൊ അതും ഈ മഹ്രിബിന്റെ മുമ്പുള്ള രണ്ടരക്കായത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മഹ്രിബിന്റെ മുമ്പും രണ്ടരക്കായത്ത് ഐച്ഛിക നമസ്കാരം ഉണ്ട്. അത് നിത്യമാക്കലല്ല സുന്നത്ത്, നിത്യമാക്കലല്ല. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഹദീസ്. ഇനി മൂന്നാമത്തേത്, عن عائشة رضي الله تعالى عنها قالت عن عائشة رضي الله عنها قالت كان النبي صلى الله عليه وسلم يخفف الركعتين اللتين قبل صلاة الصبح حتى إني أقول أقرأ بأم الكتاب أقرأ بأم الكتاب. متفق عليه. لا متفق عليه. إذا عائشة لنا حديثنا നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ഹദീസിനെ കുറിച്ച്. അന ആയിഷത്ത ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, യുഹഫിഫു ലഘൂകരിക്കുമായിരുന്നു, അർറക്കഅതൈനി രണ്ടറക്കഅത്ത്, അല്ലതൈനി എങ്ങനെയുള്ള രണ്ടറക്കഅത്ത്, ഖബ്ല സലാത്തി സുബ്ഹ്, സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടറക്കഅത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹിന്റെ മുമ്പുള്ള രണ്ടറക്കഅത്തിനെ യുഹഫിഫ് വളരെ ലഘൂകരിക്കുമായിരുന്നു. ഹത്ത ഇന്നി അഖൂൽ, എത്രത്തോളം ഞാൻ പറയും, അഖറാ ബി ഉമ്മിൽ കിതാബ്, എന്താ അഖറാ ബി ഉമ്മിൽ കിതാബ്, ആ ഉമ്മുൽ കിതാബ് ഓതിയോ, ഫാത്തിഹ സൂറത്ത് ഓതിയോ എന്ന് ഞാൻ പറഞ്ഞു പോകുമാറ് റസൂൽ അതിനെ ലഘൂകരിക്കുമായിരുന്നു എന്ന്. അത് മുത്തഫഖുൻ അലൈഹാണ്, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ എന്തിനാ ഉമ്മുൽ മുഅ്മിനീൻ ഇങ്ങനെ പറഞ്ഞത്, അഖറാ ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്നുള്ള സംശയത്താലാ? അങ്ങനെ അത്ര സ്പീഡിൽ എന്ന അർത്ഥത്തിലല്ല അത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഐച്ഛിക നമസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? ഐച്ഛിക നമസ്കാരം റസൂൽ ദീർഘാക്കും, ദീർഘമാക്കും. ആ ദീർഘം എവിടല്ല? ആ ഈ സുബ്ഹി നമസ്കാരത്തിനില്ല, സുബ്ഹിന്റെ രണ്ടരക്കഅത്ത് സുന്നത്തിനില്ല. അതുകൊണ്ടാണ് അവർ ആശ്ചര്യത്തിൽ ചോദിക്കുന്നത് അഖറാ ബി ഉമ്മിൽ കിതാബ്, അല്ലാതെ ഫാത്തിഹയോ ഓതിയോ ഇല്ലേ എന്നുള്ള സംശയത്തിലോ റസൂൽ അങ്ങനെ പിടുത്തം വിട്ട സ്പീഡായിട്ടോ അല്ല. റസൂലുള്ളാന്റെ പ്രത്യേകത, സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ റസൂലുള്ള വീട്ടിൽ വെച്ച് നിസ്കരിക്കും, അത് ദീർഘിപ്പിച്ച് നിസ്കരിക്കും, അതാണ് റസൂലുള്ളാന്റെ പതിവ്. പക്ഷെ ആ ദീർഘം എവിടെയല്ല? സുബൈന്റെ രണ്ടരക്കയത്തിനില്ല. അപ്പോ ആ ആയിഷ റളിയല്ലാഹു അൻഹ ആശ്ചര്യത്തിൽ പറഞ്ഞതാണ് അഖറാ ബി ഉമ്മിൽ കിതാബ്, ഉമ്മുൽ കിതാബ് ഓതിയോ എന്ന്, അല്ലാതെ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്നുള്ള സംശയത്തിലല്ല. ആയിഷമ്മ അങ്ങനെ സംശയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫാത്തിഹ ഓതാതെ നിസ്കരിച്ചാലും ശരിയാകും എന്നൊരാൾക്ക് പറയാൻ പറ്റൂല. അപ്പോ പിന്നെ എന്തൊക്കെ ഞാൻ എന്റെ ശ്രദ്ധ കൊടുക്ക കൊണ്ടുപോയി. ആ മഹിഷ്, അപ്പൊ അവിടെ ഫാത്തിഹ ഓതിയിട്ടുണ്ട്, സുന്ദരമായിട്ടുള്ള നിസ്കാരമാണ്, പക്ഷെ ഇതര ഐച്ഛിക നിസ്കാരങ്ങളെ പോലെ എന്തല്ല, ദീർഘല്ല. അതാണെങ്കിലും അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മുത്തഫഖുൻ അലൈഹിയാണ് ഹദീസ്. ഇമാം ബുഖാരി മുസ്ലിമും ആയിഷയിൽ നിന്ന് ഇതേ ലഫ്ദിലാണ് റിപ്പോർട്ട് ചെയ്തത്. അതെ അതെ, അടുത്ത طيب عن ابي هريره رضي الله تعالى عنه ان النبي صلى الله عليه وسلم قرا في ركعتي الفجر قل يا ايها الكافرون وقل هو الله احد. അതെ, ബുഖാരിന്റെ ഹദീസ്, മുസ്ലിമിന്റെ ഹദീസ്. അബു ഹുറൈറയിൽ നിവേദനം, അന്ന നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖറാ ഫീ റകഅതൈ അൽ ഫജ്ർ, ഫജ്റിന്റെ രണ്ട് റകഅത്തിൽ ഓതി. ഏതാ ഓതിയത്? കുലിയാ അയ്യുഹൽ കാഫിറൂൻ, കുലിയാ അയ്യുഹൽ കാഫിറൂൻ സൂറത്തും, വഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും. മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. അത് നിത്യമായിട്ടാണ് ഓതിയിരുന്നത്. ഒരു നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, സഹിയായ റിപ്പോർട്ടാണ്, കുല്യായൽ കാഫിറൂനും കുൽഹുവല്ലാഹു അഹദും അല്ല ഓതിയത്. ഒരു നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, പിന്നെ സൂറത്തുൽ ബഖറയിലെ ഒരായത്ത്, ഖുൽ ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമ ഉൻസില ഇലൈക്കും എന്നായത്ത് ഒരു റകഅത്തിൽ. രണ്ടാമത്തെ റകഅത്ത് സൂറത്ത് ആലി ഇമ്രാനിലെ എന്നായത് അത് റസൂൽ ഓതിയിട്ടുണ്ട്. നിത്യമാക്കിയിട്ടുള്ളത് ഇത് തന്നെയാണ്. പക്ഷെ ഒരു നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചപ്പോൾ സുബ്ഹാനഹു ഉള്ള രണ്ട് റക്അത്തിൽ, ആദ്യത്തെ റക്അത്തിൽ പിന്നെ സൂറത്തുൽ ബഖറയിലെ ആയത്ത് പിന്നെ ഖുൽ ആമന്ന ബില്ലാഹി വമാ അൻസല ഇലൈനാ വമാ അൻസല ഇലൈക്കും എന്നുള്ള ആയത്ത്, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇം ബൈനനാ വബൈനകും എന്നുള്ള ആയത്ത് ഓതിയിട്ട് നിസ്കരിച്ച് വന്നിട്ടുണ്ട്. അതിവിടെ ഇബ്നു ഹജർ കൊടുത്തിട്ടില്ല, അത് കൊടുത്തിട്ടില്ല, പക്ഷെ അങ്ങനെ അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്. ഖലാസ്, അത് മുസ്ലിമിന്റെ ഹദീസ്. طيب عن عائشة رضي الله تعالى عنها كان النبي صلى الله عليه وسلم إذا صلى ركعتي الفجر اضطجع على شقه الأيمن اضطجع إلى على شقه الأيمن إذا بنعيشي نسكارة النساء رسول الله شهده نفسها فرينة عن عائشة أم المؤمنين عائشة لني بيدنا كان النبي صلى الله عليه وسلم صلى الله عليه وسلم تنقل آيرنو إذا صلى ركعتي الفجر فجر ده رنر ركعت نمسكري چال اضطجع رسول الله شرنجي قدقو اضطجع شرنجي قدقو وجع اضطجع شرنجي قدقو يبدا على شقه الأيمن تند والد باغم شقه ما باغم ചില റിപ്പോർട്ടുകൾ ജംബിഹിൽ ഐമൻ എന്നിട്ട് ജംബറിന ഭാഗം പാർശ്വം വലത് ഭാഗത്തേക്ക് റസൂലുള്ള ചെരിഞ്ഞു കിടക്കുമായിരുന്നു. അത് റവാഹുൽ ബുഖാരി, ബുഖാരിന്റെ റിപ്പോർട്ടല്ലത് അല്ലേ, ബുഖാരി അല്ലേ. അപ്പൊ എന്ത് ഹദീസ് അറിയിക്കണത്, കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുബൈൻ സ്കരിച്ചിട്ടു അല്ല, സുബൈന്റെ മുമ്പിൽ രണ്ടരക്കാരത്ത് നിസ്കരിച്ചാൽ എന്ത് ചെയ്യും, വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുമായിരുന്നു അല്പം സമയം. അത് പിന്നെ റസൂലുള്ള സുന്നത്ത് നമസ്കാരം വീട്ടിൽ നമസ്കരിക്കാം. അത് ആയിഷ റളിയല്ലാഹുവിനെ കണ്ടത് കാരണത്താലാണ് എന്തിനാണ് ആയിഷ റളിയല്ലാഹുവിനെ അത് റിപ്പോർട്ട് ചെയ്തത്. പണ്ഡിതന്മാർ എടുക്കൽ ആ വിഷയത്തിൽ എന്തിനാണ് റസൂൾ അങ്ങനെ ചെരിഞ്ഞു കിടന്നത്, ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാതെ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നത്, അതൊക്കെയാണ് വിഷയം. ചെരിഞ്ഞു കിടന്നത് സുബൈന്റെ രണ്ടരക്കാരത്ത് നിസ്കരിച്ച് ചെരിഞ്ഞു കിടന്നത് സുബൈ നമസ്കാരത്തിന് കൂടുതൽ ഒരു ഊർജ്ജവും ഉന്മേഷവും ഉണ്ടാകാൻ, ഊർജ്ജവും ഉന്മേഷവും ഉണ്ടാകാൻ സുബൈസ്കാരത്തിന്, കാരണം സുബൈസ്കാരൻ ലോങ് അല്ലേ, അപ്പോ ഊർജ്ജവും ഒരു ഉന്മേഷവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് റസൂൽ അങ്ങനെ ചെരിഞ്ഞു കിടന്നത്. വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞിറക്കാൻ കാരണം, ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞിറന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഭാരമാകാനും പിന്നെ അവിടെ ഉറങ്ങിക്കിടക്കാനും സാധ്യതയുണ്ട്. കാരണം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല, പിന്നെയോ ഇത് ഫോളോ ചെയ്യുന്നതാരാ, ഉമ്മത്തികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുറങ്ങിപ്പോകാനും പിന്നെ ഇതിന് പിന്നെ ഭാരം ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോഴാണ് കൂടുതൽ, അതുകൊണ്ട് തന്നെ പിന്നെ ഉറക്കിലാണ്ട് പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നത്, ചെരിഞ്ഞു കിടന്ന് റസൂൽ നമുക്ക് കാണിച്ചെന്ന്, അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പോ പിന്നെ അതാണ് അതിന്റെ ഹിക്മത്തായിട്ട് പറഞ്ഞത്. അള്ളാഹു ആലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടരക്കാരം നമസ്കരിക്കും, എന്നിട്ട് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുമായിരുന്നു അല്പസമയം. അത് ബുഖാരിയുടെ റിവായത്താണ്. കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല റകഅത്തൈ അൽ ഫജ്ർ, ഫജറിന്റെ രണ്ടരക്കാത്ത് നമസ്കരിച്ചു. അൽ ഫജറിന്റെ രണ്ടരക്കാത്താണ് ഫജറിന്റെ സുന്നത്ത് നമസ്കാരമാണ് ഉദ്ദേശം. ഉത്തജ അലാ ശഖിൽ അയ്മൻ. ഖലാസ്. ഇനി അടുത്തത് എത്ര ഹദീസാണ്, ഒരു ഇഷ്കാൽ അബു ഹുറൈറന്റെ ഹദീസ് അല്ലേ. വഅൻ അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ സമയത്ത് റസൂൽ അല്ല അങ്ങനെ അല്ലേ. قال رسول الله صلى الله عليه وسلم اذا صلى احدكم قبل صلاه الصبح فليضطجع على جنبه الايمن فليضطجع على جنبه الايمن ايه തന്നെ എല്ലയിലും ഉണ്ട്, അങ്ങനെയും ഉണ്ട്, റക്അത്തൈൻ ഉണ്ടല്ലേ. طيب മാഹ്മൂദ് മുഷ്കിൽ നമുക്ക് പറയാം. اذا صلى احدكم നിങ്ങളിൽ ഒരാൾ നമസ്കരിച്ചാൽ റക്അത്തൈനി രണ്ട് റക്അത്ത് ഖബ്ല സലാത്തി സുബ്ഹ് സുബ്ഹിന്റെ മുമ്പ്, സുബ്ഹിന്റെ മുമ്പ് നിങ്ങളിൽ ഒരാൾ നമസ്കരിച്ചാൽ, രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ, അവൻ ചെരിഞ്ഞു കിടക്കട്ടെ, അല ജംബിഹിൽ ഐമൻ, തന്റെ വലത് ഭാഗത്തേക്ക്, തന്റെ വലത് ഭാഗത്തേക്ക്. അത് ഇമാം റവാഹു ഇമാം അഹ്മദ് വ അബൂദാവൂദ് വ തുർമുദി വ ഹസ്സനഹു, അല്ലെ? സഹഹു തുർമുദി വ സഹഹു തുർമുദി സഹിയാക്കി ഹദീസ് ഫിസ്കാൽ തൈഫ് തുർമുദി ഹസനാക്കി വായിച്ചു തോർക്കുന്നത്. അല കുല്ലിൻ റവാഹു അബു അഹ്മദ്, ഈ ഹദീസിനെ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്തു, അബൂദാവൂദ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു, തുർമുദി തുർമുദി റിപ്പോർട്ട് ചെയ്തു, ഹസ്സനഹു തുർമുദി അതിനെ ഹസനാണ് എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ തെളിവിന് യോഗ്യമാണ് ഹദീസ് എന്നുള്ളതാണ് തുർമുദിന്റെ പക്ഷം. തൈ എന്താ ഈ ഹദീസ് അറിയിച്ചിരിക്കുന്നത്? ഇപ്പൊ ആദ്യത്തെ ഹദീസും ഈ ഹദീസും തമ്മിൽ എന്താ വ്യത്യാസം? ആയിഷയിൽ നിന്നുള്ള ഹദീസും അബൂ ഹുറൈറയിൽ നിന്നുള്ള ഈ ഹദീസ് തമ്മിൽ എന്താ വ്യത്യാസം? ഒന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിരുന്നു, അല്ലെ? രണ്ടാമത്തേല റസൂലുള്ളാഹി ഉറങ്ങാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു, ഉറങ്ങാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇഷ്കാൽ കൽപ്പന വന്നാൽ എന്തായി? നിർബന്ധത്തിനായില്ലേ? അതുകൊണ്ട് ഇബ്നു ഹസം ബാഹിരിയും വാഹിരി മദ്ഹബുകാരും പറഞ്ഞു, സുബൈന്റെ രണ്ടരക്കാലം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യണം, വലതു ഭാഗത്തേക്ക് കിടക്കൽ, ചെരിഞ്ഞു കിടക്കൽ എന്താണ്? നിർബന്ധം. ഭൂരിപക്ഷം പണ്ഡിതന്മാരല്ല, കൽപ്പന നിർബന്ധത്തിനല്ല, കൽപ്പന ഐച്ഛികാണ്. ഒരാൾ കടന്നിട്ടില്ലെങ്കിലും കുറ്റക്കാരനല്ല, ബാഹിരിയാക്കളുടെ വാദപ്രകാരം കടന്നിട്ടില്ലെങ്കിൽ കുറ്റക്കാരാകുന്നുള്ള ഇതിലാണ്. പക്ഷെ പണ്ഡിതന്മാരിൽ ഒരു വലിയ വിഭാഗം പറയുന്നത്, ഈ ഇദാ സല്ല അഹദുക്കും ഖബല സലാത്തി സുബ്ഹി ഫലിയത്തജി അലാ ജംബിഹിൽ ഐമൻ എന്ന് പറയുന്ന ഹദീസ് സഹീഹ് അല്ല എന്നുള്ളതാണ്. സഹീഹല്ല എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഹദീസ് ദുർബലമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഫ്യുഇൽ വന്നു എന്നുള്ളത് ശരിയാണ്, പ്രവൃത്തി ഒന്നും ഇല്ല. പക്ഷെ റസൂൽ അത് കൽപ്പിച്ചു എന്ന് പറയുന്ന ഹദീസ് സഹീഹായി വന്നിട്ടില്ല എന്നാണ് ഇബ്നു തൈമിയ തീർത്ത് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു തൈമിയ തീർത്ത് പറഞ്ഞിട്ടുള്ളത് അതിന്റെ പിന്നെ ഹദീസിൽ വന്ന ചില റാവിമാർ അബ്ദുൽ വാഹിദ് ഇബ്നു സിയാദ് അല്ലെങ്കിൽ അബ്ദുൾ റഹ്മാൻ ഇബ്നു സിയാദ് എന്ന് പറയുന്ന റാവിയുമായി ബന്ധപ്പെട്ട് ചില സംസാരങ്ങളൊക്കെ മുഹദ്ദിസീങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ പിന്നെ പണ്ഡിതന്മാരിലൊരു വലിയ വിഭാഗം തുർമുദി എന്നെ സഹിയാക്കി എന്ന് പറഞ്ഞേ, അതേപോലെ വേറെ പണ്ഡിതന്മാർ ഇതിനെ സഹിയാക്കിയിട്ടുണ്ട് ഈ ഹദീസിന്. പക്ഷെ കൽപ്പന എന്തിനല്ല? കൽപ്പന നിർബന്ധത്തിനല്ല, കൽപ്പന നിർബന്ധത്തിനല്ല. അതാണ് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസ്, ഇദാ സല്ല അഹദുക്കും ഖബ്ല സലാത്തി സുബ്ഹി ഫലിയത്തജിഅ് അലാ ജംബിഹിൽ ഐമൻ, അലാ ജംബിഹിൽ ഐമൻ. ഹദീസ് അത് നിർബന്ധത്തിനാണെന്ന് അറിയിക്കാൻ, ഹദീസ് ബലപ്പെട്ടതല്ല, നിർബന്ധമാണ് എന്ന് അറിയിക്കണമെങ്കിൽ അതിൻ്റെതായ ഖണ്ഡിതമായ ഹദീസ് വേണം. ഈ ഹദീസിനെ കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വളരെ ശക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഹദീസ് എന്തെയ്യുന്നില്ല, ഹദീസ് ഈ വിഷയത്തിൽ ബലപ്പെട്ടു വന്നിട്ടില്ല, ഈ കൽപ്പനയുടെ വിഷയത്തിൽ ബലപ്പെട്ടു വന്നിട്ടില്ല, റസൂലുള്ളാഹിന്റെ പ്രവൃത്തിയായി വന്നിട്ടുണ്ട്, പ്രവൃത്തിയായിട്ട് വന്നിട്ടുള്ളൂ. അത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് വേണം, സഹിയായ ഹദീസാണ്. ഫിഉല് വന്നാൽ എന്ത്? അത് പിന്നെ ഉസൂലിയായിട്ടുള്ളൊരു വിഷയമാണ്. ഫിഉല് വന്നാൽ നമ്മൾ ചെയ്യണം, റസൂലുള്ളാഹിന്റെ പ്രവൃത്തി ഒരു വിഭാഗത്തായി വന്നാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യണം, ഇതിഷ്കല്ല. പക്ഷെ അത് നിർബന്ധമായിട്ട് ചെയ്യണം, ഒരാളായി ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരനാകുമോ? കൽപ്പന വന്നാൽ, കൽപ്പന നിർബന്ധത്തിനെ തേടിയിട്ടുണ്ട് എങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും, അതാണ് ഇഷ്കാൽ. ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. റസൂലുള്ളാഹിന്റെ പ്രവൃത്തി നമുക്ക് എന്താണ്? അത് ഐച്ഛികമാണ്, നമ്മളത് ചെയ്യണം ബിലാശക്. അതേസമയം കൽപ്പന വന്നിട്ടില്ലെങ്കിൽ ആ കൽപ്പന നിർബന്ധത്തിനെ അറിയിക്കുന്നതാണ് എങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും, കുറ്റക്കാരാകും. പക്ഷെ ഇവിടെ നിർബന്ധത്തിനല്ല, ഹദീസ് എന്താണ്? ഹദീസ് സഹിയാണോ ഇല്ല എന്നുള്ളതിൽ നല്ല അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. തൈഫ് ഇനി അടുത്ത ഹദീസ്, ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസ് അല്ലേ. അടുത്ത ഹദീസ് വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ് ആ അൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ فأن ابن عمر رضي الله تعالى عنهما قال رسول الله صلى الله عليه وسلم صلاة الليل مثنى مثنى فإذا خشي أحدكم الصبح صلى ركعتا واحدة توتر له ما قد صلى ഇത് ഈ ഹദീസർ ചോദ്യത്തിന്റെ ഉത്തരാണ്. ഒരു സഹാബി വന്നിട്ട് ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരമായിട്ട് റസൂലുള്ള പറയുന്ന ഹദീസ്. പക്ഷെ അവിടെ ചോദ്യമായിട്ടില്ല അല്ലെ, ചോദ്യമായിട്ടില്ല. ഞാനത് ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമ സലാത്തുൽ ലൈൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സലാത്തുൽ ലൈലി മസ്ന മസ്ന ഫഇദാ ഖശിയ അഹദുക്കും സുബ്ഹ സല്ല റകഅത്തൻ വാഹിദ തൂതിറു ലഹു മാ ഖദ സല്ല തൂതിറു ലഹു മാ ഖദ സല്ല. മുത്തഫഖുൻ അലൈഹി മുത്തഫഖുൻ അലൈഹി വലിൽ ഖംസതി وللخمسة وصححه ابن حبان صلاة الليل والنهار مثنى مثنى لا صلاة الليل والنهار مثنى مثنى. طيب ايه ني باقي ده وقال النسائي وقال النسائي هذا خطأ هذا خطأ. طيب طيب അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മേൽ നിന്നുള്ള ഹദീസാണ്. ഇനി നമ്മൾ രാത്രി നമസ്കാരത്തിലേക്കാണ്. ഇതുവരെയുള്ള ഇതാണ് സുന്നത്ത് നമസ്കാരങ്ങൾ, ഫർള് നമസ്കാരത്തിന് മുമ്പും പിമ്പുള്ള നമസ്കാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ് ഇതുവരെ കഴിഞ്ഞ്. ഇനി ഖിയാമുൽ ലൈൽ വിത്ർ അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. അതിൽ ഒന്നാമത്തെ ഹദീസ് അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസാണ്. അതിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സലാത്തുൽ ലൈൽ രാത്രി നമസ്കാരം മസ്ന 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 എന്ന് പറഞ്ഞാൽ ഇസ്നതൈൻ ഇസ്നതൈൻ ഈ രണ്ട് റക്കയത്താണ്. ഫഇദാ ഖശിയ അഹദുക്കും നിങ്ങളിൽ ഒരാൾ ഭയന്നാൽ അസ്ബുഹ എന്താ സുബ്ഹിനെ ഭയന്നാൽ എന്താ സുബ്ഹി ഉദിച്ച് രാത്രി പോവും രാത്രി തീരും അതാണ് സുബ്ഹി ഉദിച്ച് രാത്രി തീരുമെന്ന് നിങ്ങൾ ഭയന്നാൽ അതാണ് ഉദ്ദേശം. ഫഇദാ ഖശിയ അഹദുക്കും നിങ്ങളിൽ ഒരാൾ പേടിച്ചാൽ ഭയന്നാൽ അസുബഹ സുബഹിയെ എന്ന് പറഞ്ഞാൽ സുബഹി ഉദിച്ച് രാത്രി അവസാനിക്കുമെന്ന് ഭയന്നാൽ സല്ലാ റക്അത്തൻ വാഹിദ അവൻ ഒരു റക്അത്ത് നമസ്കരിക്കട്ടെ. തൂതിറു ലഹു ആ ഒരു റക്അത്ത് നമസ്കാരം അവന് വിത്രാക്കും മാ ഖദ സല്ല താൻ നമസ്കരിച്ചത് താൻ ഈ രണ്ടായി നിസ്കരിച്ചില്ലേ അതിന് ആ ഒരു റക്അത്ത് വിത്രായി മാറും അതാണ്. ഫൈദാ ഖശിയ അഹദുക്കും സുബഹ് സുബ്ഹി ഉദിച്ച് രാത്രി തീരുമെന്ന് നിങ്ങൾ ഒരാൾ ഭയന്നാൽ സല്ലാ റക്അത്തൻ വാഹിദ അവന് ഒരു റക്അത്ത് നമസ്കരിക്കട്ടെ. തൂതിറു ലഹു ആ ഒരു റക്അത്ത് അവന് വിത്രാക്കും മാ ഖദ സല്ല താൻ നമസ്കരിച്ച ഇരട്ടിയായി നിസ്കരിച്ചതിന് വിത്രാക്കും. അത് മുത്തഫഖുൻ അലൈ ബുഖാരി മുസ്ലിം ഒക്കെ പിന്നെ അബ്ദുള്ള ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അത് ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിക്കാണ് രാത്രി നമസ്കാരം എങ്ങനെയാണ്. അപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ് സലാത്തുൽ ലൈൽ മസ്ന മസ്ന രണ്ട് റക്അത്ത് നമസ്കരിക്കുക എന്നിട്ട് സലാം വിട്ട് പിന്നെ രണ്ട് റക്അത്ത് നമസ്കരിക്കുക സലാം വിട്ട് ഇങ്ങനെയാണ് രാത്രി നമസ്കാരം. പിന്നെ ഫജ്ർ ഉദിച്ച് രാത്രി തീരുമെന്ന് ഭയക്കുന്ന അവസ്ഥ വന്നാൽ വേഗം ദൈവ റക്അത്ത് നിസ്കരിക്കുക അതുകൊണ്ട് രാവിലെ റക്അത്ത് അവൻ എന്തായി വിത്രായി. ഖലാസ് അത് വളരെ വ്യക്തമാണ് ഈ ഹദീസിന്റെ. ഇനി നമുക്ക് അതിന് ഈ വിഷയത്തിൽ ഹദീസുകൾ വരും. അപ്പൊ നമുക്ക് ചില മസലകൾ വിശദീകരിക്കാം. ഇവിടെ വലിൽ ഖംസതി ഖംസത്തിനുണ്ട് അറിയ ഖംസത്ത് തുർമുദി അബുദാവൂദ് തുർമുദി ഇബ്നു മാജ നസായി ഇമാം അഹമ്മദ് അവർക്കുണ്ട്. വസഹഹു ഇബ്നു ഹിബ്ബാൻ ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹു ആക്കിയിട്ടുണ്ട്. എന്തുള്ളത് സലാത്തുൽ ലൈൽ ബിലഫ്ദ് ഈ പദപ്രയോഗത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ പദപ്രയോഗത്തിൽ ബിലഫ്ദ് സലാത്തുൽ ലൈലി വന്നഹാരി മസ്ന മസ്ന എന്താ സലാത്തുൽ ലൈൽ രാത്രി നമസ്കാരം വന്നഹാർ പകലിലെ നമസ്കാരവും മസ്ന മസ്ന എന്താ ഈ രണ്ട് ഈ രണ്ടാണ് അപ്പോ രാത്രി നമസ്കാരം മാത്രമല്ല രണ്ടരക്കാലം നിസ്കരിച്ച് സലാം വിട്ടു, വീണ്ടും രണ്ടരക്കാലം നിസ്കരിച്ച് സലാം വിട്ടു എന്നുള്ളത്. പിന്നെയോ പകലിലെ നിസ്കാരം അങ്ങനെ തന്നെ നിസ്കരിക്കുന്നുണ്ട്. രണ്ടരക്കാലം നിസ്കരിക്കുക സലാം വിട്ട, രണ്ടരക്കാലം നിസ്കരിക്കുക സലാം വിട്ട. പകലിലെ നിസ്കാരം ഏതുപോലെ ആ ദുഹറിന്റെ മുമ്പ് നാലരക്കായത്തുണ്ട്, അത് നാളെ ഒറ്റയടിക്ക് നിസ്കരിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടരക്കാലം നിസ്കരിക്കുക സലാം വിട്ട, പിന്നെ രണ്ടരക്കാലം നിസ്കരിക്കുക സലാം വിട്ട. അപ്പൊ അസറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അസറിന് മുമ്പ് നാലരക്കായത്തുണ്ട്, അത് നിസ്കരിക്കേണ്ട എങ്ങനെയാണ്? രണ്ടരക്കാലം നിസ്കരിക്കുക സലാം വിട്ട, പിന്നെ രണ്ടരക്കാലം നിസ്കരിക്കുക സലാം വിട്ട. ദുഹ എത്ര വരെ നിസ്കരിക്ക? എട്ട്. ദുഹ നമസ്കാരം രണ്ടരക്കാലം നിസ്കരിക്കുക സലാം വിട്ട്, രണ്ടരക്കാലം നിസ്കരിക്കുക സലാം വിട്ട്, അങ്ങനെയാണ്. അതാണ് ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത്, സലാത്തുൽ ലൈലി വന്നഹാരി മസ്ന മസ്ന. പക്ഷേ ഈ സലാത്തുൽ ലൈലി എന്ന് ഇത് വന്നഹാർ വന്നില്ലേ, ആ വന്നഹാർ വന്നതിനെ കുറിച്ചാണ് ഈ നസായി പറഞ്ഞത്. എന്താ നസായി പറഞ്ഞത്? വഖാല നസായിയു ഹാദാ ഖതഉൻ. നസായി പറഞ്ഞു ഇത് തെറ്റാണ്. ഏത് തെറ്റാണ്? വന്നഹാർ വന്നത് തെറ്റാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാത്തുൽ ലൈലിന്റെ വിഷയത്തിലാണ് മസ്ന മസ്ന എന്നുള്ളത് ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആ ഹദീസ് മുത്തഫഖുൻ അലൈഹി ആയിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബുഖാരിയും മുസ്ലിം എന്ന് റിപ്പോർട്ട് ചെയ്തതിൽ എന്തില്ല? ഈ വന്നഹാറില്ല, വന്നഹാറില്ല. അപ്പോ ഈ വന്നഹാർ എന്നുള്ളത് ചിലര് പറഞ്ഞ അത് റാവിയുടെ അടുക്കൽ നിന്നും വന്ന വഹമാണ്, റാവിക്ക് വന്ന പിഴവാണ്. വന്നഹാർ എന്നുള്ളത് തെറ്റാണ് എന്നാണ് ആര് പറഞ്ഞത്? നസായി പറഞ്ഞത്. നസായി പറഞ്ഞത് എന്താ ശരി? ശരി, ഈ വന്നഹാർ എന്നുള്ളത് പിന്നെ സഹിഹായ റിവായത്തിൽ വന്നിട്ടുണ്ട്. അൽബാനിയൊക്കെ വന്നഹാർ എന്നുള്ള റിവായത്തിനെ സഹിയാക്കിയിട്ടുണ്ട്. വന്നഹാർ എന്നുള്ള ഈ റിവായത്തിനെ സഹിയാക്കിയിട്ടുണ്ട്. പൂർവ്വകാലത്തുള്ള പല പണ്ഡിതന്മാരും അതിനെ സഹിയാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തിനാ ഇബ്നു ഹജർ ഇത് കൊണ്ടുവന്നത്? ഇബ്നു ഹജർ എന്തിനാ കൊണ്ടുവന്നത്? ഇബ്നു ഹജർ കൊണ്ടുവന്നത് ആ വന്നഹാർ എന്നുള്ളത് എന്നുണ്ട്, ഹദീസിലുണ്ട്. അപ്പൊ രാത്രി നമസ്കാരവും ഈ രണ്ട് രണ്ട് റക്കായത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്, പകലത്തതും രണ്ട് രണ്ട് റക്കായത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളതിന് ഈ ഹദീസ് തെളിവിന് യോഗ്യമാണ് എന്നുള്ളതാണ് ഇവിടെ പണ്ഡിതന്മാര് പറയുന്നത്. മനസ്സിലായോ? ഈ മസാല മനസ്സിലായോ? എന്താ ഇവിടുത്തെ വിഷയം മനസ്സിലായോ? എന്തിനാണ് ഇമാം നസായി ഇത് ഖതാണെന്ന് പറഞ്ഞത്? എന്തിനാ ഖത പറഞ്ഞത്? ആ ഇവിടെ വന്നഹാരി എന്നുള്ളത് വന്നു, രാത്രി നമസ്കാരം ഈ രണ്ട് ഈ രണ്ടും ഒക്കെ. അത് കാരണം എന്താ? പിന്നെ സഹിയായി ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ പകലിലെ നമസ്കാരവും മസ്ന മസ്നയാണോ? മസ്ന മസ്നയായിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് ആര് പറഞ്ഞു? ഈ വന്നഹാർ എന്നുള്ളത് സഹിയായി വന്നതാണ് എന്നുള്ളത് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു. അതേസമയം നസായിയെ പോലുള്ള പണ്ഡിതന്മാർ, ഇമാം ഹാക്കിം, ഇമാം അഹ്മദ് ഇവരൊക്കെ ഈ വന്നഹാറിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ നിരൂപണം നടത്തിയിട്ടുണ്ട്. ഇമാം അഹമ്മദൊക്കെ അതിനെ നിരൂപണം നടത്തി. ഇമാം തുർമുദി ഇതിനെ നിരൂപണം നടത്തിയിട്ടുണ്ട് വന്നഹാർ എന്നുള്ളതിന്. പിന്നെ അത് ഷാദായി വന്നതാണെന്നൊക്കെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. കാരണം സഹീഹായ റിവായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്, ഏറെ ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. പക്ഷെ ഹദീസ് സഹിയാണ്, ഹദീസ് സഹിയാണ്. എന്തുകൊണ്ട് സഹിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുണ്ടല്ലോ മക്കം ഫത്തഹിന് ദുഹ നിസ്കരിച്ചല്ല, മക്കം ഫത്തഹിന് ദുഹ നിസ്കരിച്ചപ്പോ റസൂലുള്ള രണ്ടരക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി, പിന്നെ രണ്ടരക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി, പിന്നെ രണ്ടരക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി, പിന്നെ രണ്ടരക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി. ദുഹ എട്ടരക്കായത്താണെന്ന് റസൂലുള്ള മക്കം ഫത്തഹിന് നിസ്കരിച്ച്, മനസ്സിലായ? അപ്പോ റസൂലുള്ള പ്രായോഗികമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് പകലിന്റെ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണ്ടേ, രണ്ടരക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടുക എന്നുള്ളത്. അതാണ് അതിന് പണ്ഡിതന്മാര് പറഞ്ഞത്, ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർ പറഞ്ഞ ന്യായങ്ങളിൽ ഒരു ന്യായം. അപ്പൊ ഹനഫികൾ, ഹനഫികളും ഹംബലി മദ്ഹബിലെ ചില പണ്ഡിതന്മാരും അത് പിന്നെ നാല് ഒന്നിച്ച് നിസ്കരിക്കാം എന്നുള്ള പക്ഷക്കാരാണ്. കാരണം അവർ ഈ ഹദീസിനെ പരിഗണിക്കൂല. പക്ഷെ ഈ ഹദീസ് സഹിയായി വന്നിട്ടുണ്ട്. സഹിയാണെന്ന് പറഞ്ഞ പ്രാമാണിക പണ്ഡിതന്മാരുണ്ട്. മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തി ഈ ഹദീസിന്റെ തേട്ടത്തെ അറിയിക്കണമുണ്ട്. പിന്നെ അതിൽ ഒരു മസല മനസ്സിലാക്കാനുള്ളത് നമുക്കൊന്നുകൂടി അത് വരും ഇൻഷാല്ല. റസൂലുള്ള എന്തിനാ ഇത് മസ്ന മസ്ന എന്ന് പറഞ്ഞു? എന്തിനാ മസ്ന മസ്ന പറഞ്ഞു? സലാത്തുല്ലൈൽ മസ്ന മസ്ന എന്തിനാ പറഞ്ഞു? സലാത്തുല്ലൈൽ രാത്രി മത്ന രണ്ട് രണ്ട് എന്നുള്ളത് കിട്ടുമല്ലോ, രണ്ടരക്കായത്തന്നെ രണ്ടരക്കായത്ത് കിട്ടും. പിന്നെ എന്തിനാ മസ്ന മസ്ന എന്ന് പറഞ്ഞത്? തൗക്കീദ് ചെയ്യാനാണ്. ഈ രണ്ടരക്കായത്ത് നിസ്കരിച്ച് സലാം കിട്ടുക, ഈ രണ്ടരക്കായത്ത് നിസ്കരിച്ച് സലാം കിട്ടുക, ഇതാണ് രാത്രി നമസ്കാരത്തിന്റെ ചിട്ട. അതേപോലെ പകൽ നമസ്കാരത്തിന്റെയും അത് ഉറപ്പിക്കാനാണ് ഈ മസ്ന മസ്ന പറഞ്ഞത്. പറഞ്ഞത് മനസ്സിലാണ്ട? അത് ഉറപ്പിക്കാനാണ് പറഞ്ഞത്. അതേസമയം അത് നിർബന്ധത്തിനാണോ? അത് നിർബന്ധത്തിനാണ്, നിർബന്ധത്തിനല്ല. മാലിക്കി മസ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നെ രണ്ടരക്കായത്ത് നിസ്കരിച്ചിട്ട് സലാം കിട്ടണം, അല്ലാതെ നിസ്കാരമല്ല എന്നാണ്. രണ്ടരക്കായത്ത് നിസ്കരിച്ച് സലാം കിട്ടു തന്നെ വേണം, അല്ലാതെ നിസ്കാരം പറ്റൂല എന്നാണ്. ഇങ്ങനെ പിന്നെ കൂട്ടി നിസ്കരിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ശരിയല്ല, അത് ശരിയല്ല. ഇത് നിസ്കരിക്കുമ്പോൾ നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടതും പ്രാധാന്യം കൽപ്പിക്കേണ്ടതും രണ്ടരക്കായത്ത് നിസ്കരിച്ച് സലാം കിട്ടുക എന്നുള്ളതിനാണ് ഇത് അറിയിക്കുന്നത്, ഇത് അറിയിക്കുന്നത്. അതേസമയം ഒരാൾ എന്ത് ചെയ്ത് കൂട്ടി നിസ്കരിച്ച് നാലരക്കായത്ത് ഒന്നിച്ച് നിസ്കരിച്ച് എങ്കിൽ അയാളുടെ നിസ്കാരം എന്താണ്? നിസ്കാരം ശരിയാണ്, നിസ്കാരം ശരിയാണ്. മതങ്ങൾ അങ്ങനെ ഇത്ര നിസ്കരിച്ചേ വന്നിട്ടുണ്ട്, മനസ്സിലായി? മൂന്ന് നിസ്കരിച്ച് ഒന്നിച്ച് സലാം കിട്ടിയത്, അതേപോലെ തന്നെ പിന്നെ ആറ് ഒന്നിച്ച് നിസ്കരിച്ചത്, അങ്ങനെയൊക്കെ പിന്നെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ ചിലത് വരും. ഇനി അടുത്തത് ഇത് അബൂ അയ്യൂബിൽ നിന്നുള്ള ഹദീസ്, ഇത് അബൂ ഹുറൈറയിൽ നിന്ന്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അഫ്ളു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. അഫ്ളു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. മുത്തഫഖുൻ അലൈഹി. അഖ്റജഹു മുസ്ലിമ. ബുഖാരിയിലും ഹദീസ് ഉണ്ട്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം അഫ്ളു സ്വലാ ബഅദൽ ഫരീള. എന്താ ഇത് അർത്ഥം? ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സ്വലാത്തുൽ ലൈൽ. എന്താ സ്വലാത്തുൽ ലൈൽ? രാത്രി നമസ്കാരമാകുന്നു. റവാഹു മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. അപ്പൊ സ്വലാത്തുൽ ലൈൽ, അപ്പൊ സ്വലാത്തുൽ ലൈലും ഉണ്ട്, സുബൈന്റെ മുമ്പുള്ള രണ്ടരക്കായത്തുണ്ട്. അതേതാ ശ്രേഷ്ഠം? സുബൈക്ക് മുമ്പുള്ളത്. പക്ഷെ സുബൈക്കും പിള്ളേനെ കുറിച്ച് വേറെ ഹദീസ് പറഞ്ഞില്ലേ? റക്കായത്തൽ ഫജ്ര് ഖൈറും മിന ദുനിയാവ മാഫിയ. ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണെന്ത്? സുബൈന്റെ മുമ്പുള്ള രണ്ടരക്കായത്ത്. അത് അതിന്റെ പ്രത്യേക രീതിയിലാണ്. അത് ഈ ഹദീസിനോട് ഏറ്റുമുട്ടുന്നില്ല. ഏറ്റുമുട്ടുമ്പോഴാണ് നമ്മൾ ഏതാണ് കൂടുതൽ എന്ന് പറയേണ്ടത് അല്ലെ? അതായത് ഒരേ ഹദീസ് വരികയാണ്, അതിൽ അഫ്ളു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, വേറൊരു ഹദീസ് പറയാണ് അഫ്ളു സ്വലാത്തി ബഅദൽ ഫരീള റക്കായത്തൽ ഫജ്ർ. ഫർദിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠം രാത്രി നിസ്കാരമാണ്. ഫർദിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠം സുബൈന്റെ മുമ്പുള്ള രണ്ടരക്കായത്താണെന്ന് പറഞ്ഞാൽ എന്തായി? ഏറ്റുമുട്ടലായി. ഇതങ്ങനെ വരുന്നില്ലല്ലോ. സുബൈന്റെ മുമ്പുള്ള രണ്ടരക്കായത്തിനെ കുറിച്ച് പറഞ്ഞാൽ ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു. ഇതെന്താ പറഞ്ഞത്? ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? സ്വലാത്തുൽ ലൈലാണ്. അതിൽ പ്രശ്നമല്ല. രണ്ട് ഹദീസും വേറെ വേറെ ആശയമാണ് അറിയിക്കുന്നത്. തൈബ്. ഇനി അടുത്തത് വിത്രനെ കുറിച്ച്, വിത്രനെ കുറിച്ച്. അത് അബു അയ്യൂബിന്റെ ഹദീസല്ലേ അത്? തൈബ്. അൻ അബി അയ്യൂബിനിൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സമയത്തു റസൂലുള്ളാഹി വല്ല ഖാല റസൂലുള്ളാഹി ആ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ الوتر حق على كل مسلم من احب ان يوتر بخمس فليفعل ومن احب ان يوتر بثلاث فليفعل ومن احب ان يوتر بواحده فليفعل.
എന്താ ഹദീസിന്റെ അർത്ഥം? ആദ്യം പറയാ. അബു അയ്യൂബ് അൻസാരിയിൽ നിന്ന് നിവേദനം. ആരാ അബു അയ്യൂബ് അൻസാരി? നമ്മൾ കാദ്യം വരുന്ന റാവിയ, ഇതിന് മുമ്പ് വന്ന അബു അയ്യൂബ് അൻസാരി ആരാ? അബു അയ്യൂബ് വിളിപ്പേരാണ്. മദീനത്ത് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തങ്ങൾ ഇറങ്ങി പാർത്ത അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. റസൂലുള്ളാഹി സൗദ് റളിയല്ലാഹു അൻഹയുടെ വീടും മസ്ജിദ് നബവിയും ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് പാർത്തിരുന്ന ആരുടെ വീട്ടിലാണ്? അബു അയ്യൂബ് അൻസാരിയുടെ വീട്ടിലാണ്. അബു അയ്യൂബ് അൻസാരി, അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് ഇബ്നു സെയ്ദ് ആണ്. ഖാലിദ് ഇബ്നു സെയ്ദ് അബു അയ്യൂബ് വിളിപ്പേരാണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരേതാണ്? ഖാലിദ് ഇബ്നു സെയ്ദ്. അദ്ദേഹം അൻസാരിയാണ്, അദ്ദേഹം ഹസ്രജിയാണ്, അദ്ദേഹം ബനു നജ്ജാർ ഗോത്രക്കാരനാണ്, ബനു നജ്ജാർ ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയും ഖാലിദ് ഇബ്നു സെയ്ദ് അൽ നജ്ജാരി അൽ ഹസ്രജി അൽ അൻസാരി അൽ മദനി റളിയല്ലാഹു തആല അൻഹു. അബു അയ്യൂബ് വിളിപ്പേരാണ്. അബു അയ്യൂബ് വിളിപ്പേരാണ്. അബു അയ്യൂബ് അൻസാരി മരിക്കുന്നത് ഹിജ്റയുടെ 50-ൽ. ഹിജ്റയുടെ 50-ൽ കുസ്തന്തീനിയ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കാൻ പോയ സൈന്യത്തിൽ പുറപ്പെട്ടിട്ട് അദ്ദേഹം അവിടെ കുസ്തന്തീനിയയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഷഹീദായത്. അബു അയ്യൂബ് അൻസാരി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കുറേ മുമ്പ് വായിച്ചൊരു ചരിത്രമുണ്ട്. അതിൽ മുസ്ലിം സൈന്യം കുസ്തന്തീനിയോടടുത്ത്, കുസ്തന്തീനി അന്ന് ആരുടെ കയ്യിലാണ്? റോമാക്കാരുടെ കയ്യിലാണ്, റോമാക്കാരുടെ കയ്യിലാണ്. അപ്പോ റോമാക്കാരുടെ ആ അതിർത്തിയിലേക്ക്, കുസ്തന്തീനിയയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അബു അയ്യൂബ് അൻസാരി പിന്നെ രോഗഗ്രസ്തനായി മരിക്കാനായി. അപ്പോ അന്ന് ചീഫ് ഇൻ കമാൻഡർ ആരാ? കുസ്തന്തീനിയെ പിടിച്ചെടുക്കാൻ പോണ സൈന്യത്തിലെ ചീഫ് ഇൻ കമാൻഡർ യസീദ് ഇബ്നു മുആവിയാണ്. മുആവിയ റളിയല്ലാഹുവിന്റെ മകൻ യസീദാണ്. ഈ ചരിത്രം ഒരു പിന്നെ ഞാൻ കുറെ മുമ്പ് വായിച്ചതോ കേട്ടോ ചരിത്രം. ഏതായാലും അബു അയ്യൂബ് അൻസാരി യസീദിനോട് പറഞ്ഞ്, യസീദ് അതാണ് ചീഫ് ഇൻ കമാൻഡർ, ഞാൻ കുസ്തന്തീനിയയിലേക്ക് പിന്നെ പ്രവേശിക്കുന്നതിന് മുമ്പാണ് മരിച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ അതിനു മുമ്പ് മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ശത്രു രാജ്യത്ത് അവിടെ കൊണ്ടുപോയിട്ട് അടക്കണം എന്നാണ്, കുസ്തന്തീനിയയിൽ മറമാടാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ അബു അയ്യൂബ് അൻസാരി മരിച്ച്. അങ്ങനെ മയ്യത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് മുസ്ലിം സൈന്യം കുസ്തന്തീനിയയിൽ അവിടെ മറമാടി. മറമാടി. അപ്പോ പിന്നെ റോമൻ അധിപൻ ചോദിക്കാണ് യസീദിനോട്, പിന്നെ ഞാൻ നിങ്ങൾ എന്തൊരു പൊട്ടനാണ്, പൊട്ടനാണ്. ഞാൻ കേട്ടിട്ടുണ്ട് മുആവിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുആവിയ അറിയപ്പെട്ട ബുദ്ധിശാലിയാണല്ലോ, അറിയപ്പെട്ട ബുദ്ധിശാലിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അന്ന് ലോകത്ത് പ്രസിദ്ധമാണ് മുആവിയന്റെ ബുദ്ധി. ആ മുആവിയന്റെ മകനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ മുആവിയന്റെ ബുദ്ധി നിങ്ങളെടുത്തില്ലല്ലോ. നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണ്. ഈ റോമയിൽ കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു അനുചരനെ മറമാടിയത്. നിങ്ങൾ യുദ്ധം നടന്ന് തോറ്റ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആളുകൾ ഇത് മാന്തിയിടൂലേ, ഞങ്ങളിത് പുറത്ത് ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറത്ത് എറിയും എന്ന് പിന്നെ അയാൾ പറഞ്ഞപ്പോ യസീദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞപ്പോ പറഞ്ഞ് ഈ മയ്യത്ത് നിങ്ങൾ മാന്തി പുറത്തിട്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അറേബ്യൻ ഉപദ്വീപിൽ ഒരൊറ്റ നസ്രാനി ബാക്കിയാവൂല, ഒരൊറ്റ നസ്രാനി ബാക്കിയാവൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു യസീദ് മടങ്ങിയതാണ്. അബു അയ്യൂബ് അൻസാരിന്റെ കബറിടെ അവർ തൊട്ടിട്ടില്ല, അവരന്ന് തൊട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൽ വായിക്കുന്ന ഒരു ചരിത്രം. അത് പിന്നെ യസീദിന്റെ ആ പിന്നെ ഭയങ്കര മുആവിയയെ പോലെ തന്നെ യസീദ് വളരെ സമർത്ഥനും കഴിവുറ്റ ഒരു നേതാവുമായിരുന്നു. ഏതായാലും അബു അയ്യൂബ് അൻസാരിയുടെ ചരിത്രം ഞാനിപ്പോ സൈന്യത്തിന്റെ ആ ഇത് വന്നപ്പോ എനിക്ക് ഓർമ്മ എന്നാണത്. അബു അയ്യൂബ് അൻസാരി ഹിജ്റയുടെ 50-ൽ അദ്ദേഹം ഷഹീദാണ്. റളിയല്ലാഹു അൻഹു വളരെ മഹത്തുള്ള സഹാബിയാണ്. അദ്ദേഹത്തിന്റെ മഹത്വം അറിയിക്കുന്ന സംഭവമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. നിസ്ലാസ്ലം മാത്രങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ മദീനയിൽ വന്നപ്പോ വിരുന്ന് വാർത്തു എന്നുള്ളത്. അദ്ദേഹം പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽവിത്രു ഹഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. എന്താ അൽവിത്രു ഹഖുൻ? വിത്ര് ബാധ്യതയാണ്. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെ മേലും, എല്ലാ മുസ്ലിമിന്റെ മേലും വിത്ര് എന്താണ്? ബാധ്യതയാണ്. എന്താ ബാധ്യത എന്ന് പറഞ്ഞാല് നമസ്കരിക്കൽ ബാധ്യതയാണ് എന്നർത്ഥം. നിർബന്ധം എന്നപ്പോ അതിന് പറഞ്ഞു നമസ്കരിക്കൽ ബാധ്യതയായിട്ടുള്ള ഒരു നമസ്കാരമാണ് വിത്ര്. മൻ അഹബ്ബൈ യുതറബി ഖംസിൻ, അതുകൊണ്ട് 5 റക്അത്ത് നിസ്കരിച്ച് വിത്തറാക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ഫലിയഫ്അൽ, അവൻ അങ്ങനെ ചെയ്യട്ടെ. വമൻ അഹബ്ബൈ യുതറബി സലാസിൻ, 3 റക്അത്ത് നിസ്കരിച്ച് വിത്തറാക്കാൻ ഇഷ്ടപ്പെടുന്നവൻ ഫലിയഫ്അൽ, അവൻ അങ്ങനെ ചെയ്യട്ടെ. വമൻ അഹബ്ബൈ യുതറബി വാഹിദത്തിൻ, 1 റക്അത്ത് കൊണ്ട് വിത്തറാക്കുവാൻ ഉദ്ദേശിക്കുന്നവൻ ഇഷ്ടപ്പെടുന്നവൻ ഫലിയഫ്അൽ, അവൻ അപ്രകാരം 1 റക്അത്ത് നിസ്കരിച്ചിട്ട് വിത്തറാക്കട്ടെ. ഹദീസ് റവാഹുൽ അർബ. അതിനെ വഖഫാക്കിയത് ആരാ? സഹഹു ഇബ്നു ഹിബ്ബാൻ, വറജ്ജഹ അന്നസാഇ വഖഫഹു അല്ലേ? അങ്ങനല്ലേ, അതാണ് നമ്മളുടെ വിഷയം. അപ്പൊ റവാഹുൽ അർബ, അർബായത്താണ് ഇത് റിപ്പോർട്ട് ചെയ്ത്. എന്താ അർബായത്ത്? തുർമുദി, അബൂദാവൂദ്, നസാഇ, ഇബ്നു മാജ, അസ്ഹാബു സുനനാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഇബ്നു ഹിബ്ബാൻ ഇതിനെ സഹീഹാക്കിയല്ലേ. സഹഹു ഇബ്നു വിട്ടുവെക്കണം അപ്പം ഇന്നത്തെ ഹദീസ് ഇവളൊക്കെ ഒന്നായിട്ട്. റവാഹുൽ അർബാത്ത് റിപ്പോർട്ട് ചെയ്ത് ഇല്ല തുർമുദി വെച്ച്. അപ്പൊ അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജാ ഇവര് മൂന്നാളാണ് എന്ത് ചെയ്തത്? അബൂ അയ്യൂബ് അൻസാരിയുടെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്, തുർമുദി റിപ്പോർട്ട് ചെയ്തില്ല. വസഹഹു ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ ഇതിനെ സഹീഹാക്കിയിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ ഇതിനെ സഹീഹാക്കിയിട്ടുണ്ട്. വറജ്ജഹ നസായി വഖഫഹു, വറജ്ജഹ നസായി, ഇമാം നസായി ബലപ്പെടുത്തി വഖഫഹു, ഈ ഹദീസ് മൗഖൂഫാണ് എന്നത്. വഖഫഹു എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് മർഫു അല്ല മൗഖൂഫാണ് എന്നത്. എന്താ ഇതിന്റെ അർത്ഥം? ഹദീസ് മർഫു അല്ല മൗഖൂഫാണ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ആ സഹാബിയുടെ വാക്കാണ്, റസൂലുള്ള പറഞ്ഞല്ല എന്നർത്ഥം. അപ്പോ അൽ വിത്വ ഹഖുൻ അലാ കുല്ലി മുസ്ലിമിൻ മൻ അഹബ്ബ യുത്ര ബി ഖംസി ഫലിയഫൽ വമൻ അഹബ്ബ യുത്ര ബി സലാസി ഫലിയഫൽ വമൻ അഹബ്ബ യുത്ര ബി വാഹിദത്തിൻ ഫലിയഫൽ എന്നുള്ളത് ഇമാം നസായിയുടെ വീക്ഷണപ്രകാരം അത് ആരുടെ വാക്കാണ്? അബു അയ്യൂബ് അൽ അൻസാരിയുടെ വാക്കാണ്. ആരുടെ വാക്കല്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട വാക്കല്ല, റസൂലുള്ളാഹിന്റെ വാക്കല്ല. അപ്പൊ അബൂ ദാവൂദും ഇബ്നു മാജയും നസായിയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു, മർഫുവായിട്ട്, മർഫുവായിട്ട് റസൂലുള്ള പറഞ്ഞതായിട്ട്. പക്ഷേ ഇമാമു നസായി റജ്ജഹ നസായി, ഇമാം നസായി ബലപ്പെടുത്തി വഖഫഹു, ഈ ഹദീസ് മൗഖൂഫാണ് എന്നതിന്. അബൂ അയ്യൂബ് അൻസാരിയുടെ വാക്കാണിത്. ഇതെന്തല്ല, റസൂലുള്ളാഹിൽ നിന്നുന്ന ഹദീസല്ല, റസൂലുള്ളാഹിയിലേക്ക് മർഫുവായ ഹദീസല്ല. ഹദീസ് മൗക്കൂഫായിട്ടും മർഫുവായിട്ടും വന്നിട്ടുണ്ട്. ഹദീസ് ഇത് മർഫുവായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, മൗക്കൂഫായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഹദീസ് ഉണ്ടല്ലോ ഇത്, പിന്നെ അതിന് ഇത് മൗക്കൂഫാണെങ്കിലും സഹാബിയുടെ വാക്കാണെങ്കിലും ഇതിന് മർഫുവായ ഹദീസിന്റെ വിധിയാണ്, മർഫുവായ ഹദീസിന്റെ വിധിയാണ്. അങ്ങനെ വിധിക്കാൻ കാരണം, ഒന്ന് ഗവേഷണത്തിലൂടെ പറയേണ്ട വർത്താനല്ലത്, ഗവേഷണം നടത്തി സഹാബി പറയേണ്ട വർത്താനല്ലത്. രണ്ട്, ഈ ഹദീസിന്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന ഹദീസ് വേറെയുണ്ട്, വേറെയുണ്ട്. ഇനി നമുക്ക് ഇൻഷാല്ലാ അതിന്റെ ഇത് വരും, ഇതിൽ വരും ഇൻഷാല്ലാ. ഇനി അടുത്ത ഹദീസ് അലി, ആരുടെ ഹദീസ? അലിയല്ലേ, അലിയിൽ നിന്നുള്ള ഹദീസല്ലേ. വാൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നിവേദനം. ഈ ഹദീസ്, ഹദീസ് എന്താണ്? ഹദീസ് വ്യക്തല്ലേ. അൽ വിത്ര ഹക്കുൻ അലാ കുല്ലി മുസ്ലിം, മുസ്ലിമായ ഓരോ വ്യക്തിക്കും വിത്ര ഹക്കാണെന്നാണ്, ബാധ്യതയാണ്, വിത്ര ബാധ്യതയാണ്. അപ്പൊ വിത്ര ബാധ്യതയാണ് എന്ന് പറയുമ്പോൾ നിർബന്ധ ബാധ്യതയാണ്. ഹനഫികൾ പറഞ്ഞത് നിർബന്ധ ബാധ്യതയാണ്, അതുകൊണ്ട് വിത്ര ആക്കൽ നിർബന്ധമാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞു വിത്ര എന്തല്ല, നിർബന്ധമല്ല, വിത്ര നിർബന്ധമല്ല. പക്ഷെ വിലപ്പെട്ട സുന്നത്താണ്, വിത്ര നിർബന്ധമല്ല എന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറയാൻ കാരണം ഇനി വരുന്ന ഹദീസാണ്, ഇനി നമ്മൾ പറയാൻ പോണ ഹദീസാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹദീസ് എടുക്കാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം. അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഈ ഹദീസ്, അതിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അലി റളിയല്ലാഹു അൻഹു പറയണം, ലൈസൽ വിത്രു ബിഹത്മിൻ, ലൈസൽ വിത്രു, വിത്ര അല്ല ബിഹത്മിൻ, നിർബന്ധമായിട്ടുള്ള നിസ്കാരമല്ല. ഹത്മ് എന്നാണ് നിർബന്ധം. ലൈസൽ വിത്ര ബിഹത്മിൻ കഹൈഅത്തിൽ മക്തൂബ, മക്തൂബത്തിനെ പോലെ, ഫർള് നമസ്കാരത്തെ പോലെ വിത്ര എന്തല്ല, നിർബന്ധമല്ല. ലൈസൽ വിത്ര, വിത്ര അല്ല ബിഹത്മിൻ, നിർബന്ധം. കഹൈഅത്തിൽ മക്തൂബ, ഫർള് നമസ്കാരത്തിന്റെ രൂപം പോലെ, ഫർള് നമസ്കാര രീതി പോലെ. വലാക്കിൻ, എന്നാൽ വിത്ര് സുന്നത്തുൻ സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചര്യയാക്കിയ സുന്നത്താകുന്നു, സുന്നത്താകുന്നു. അപ്പൊ അത് വ്യക്തമായി. ലൈസൽ വിത്ര ബിഹത്മിൻ, വിത്ര് നിർബന്ധമല്ല. കഹിയത്തിൽ മക്തൂബ, ഫർള് നമസ്കാരത്തിന്റെ രീതി പോലെ, നിർബന്ധമല്ല. വലാക്കിൻ സുന്നത്തുൻ, പിന്നെന്താ, അത് സുന്നത്താണ്. സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചര്യയാക്കിയ. ഇത് റവാഹു നസായി വത്തുർമുദി അല്ലേ, വഹസ്സനഹു, വൽ ഹാകിം വസഹഹഹു അല്ലേ. അപ്പൊ അലിയാരുടെ ഈ ഹദീസ് റവാഹു നസായി, ഇമാൻ നസായി റിപ്പോർട്ട് ചെയ്തു. വ തുർമുദി തുർമുദിയും, വ ഹസ്സനഹു തുർമുദി ആ ഹദീസിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. വൽ ഹാകിം, ഹാകിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. വസഹഹഹു, ഹാകിം അതിനെ സഹീഹ് എന്നും വിശേഷിപ്പിച്ചു. അപ്പൊ ഇവിടെ ഈ രണ്ട് ഹദീസുകൾ അറിയിക്കണ എന്താണ്? വിത്ര നിസ്കാരത്തെ കുറിച്ചാണ്. വിത്ര ഹക്കാണ്, അതൊരു ബാധ്യതയാണ്. ഹക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാധ്യത എന്ന് പറഞ്ഞാൽ നിർബന്ധത്തിനെ അറിയിക്കണില്ല, നിർബന്ധത്തിനെ അറിയിക്കണില്ല. എന്തുകൊണ്ട്? ഈ രണ്ടാമത്തെ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിൽ വിത്രനെ കുറിച്ച് പറഞ്ഞ വലാക്കിൻ സുന്നത്തുൻ സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരിക്കലും വിത്രന്റെ കാര്യത്തിൽ അമാന്തിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഔ തിറു അഹ്ലൽ ഖുർആൻ, ഖുർആന്റെ ആളുകളെ നിങ്ങൾ വിത്രാക്കണം. കൽപ്പനകൾ കുറെ ഉള്ളത് കാരണത്താലും അതിന്റെ ശ്രേഷ്ഠത കുറെ വന്നത് കാരണത്താലാണ് ഹനഫികൾ പറഞ്ഞത് നിർബന്ധമാണെന്ന്. ഫർനസ്കാരം നിങ്ങൾ ഫർളാണ്, വിത്ര വാജിബാണെന്നാണ് ഹനഫികൾ പറയുക. വിത്ര വാജിബാണ് എന്ന് പറയും. ഏതായാലും പിന്നെ ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത നിസ്കാരമാണ് ഏത്? വിത്ര നമസ്കാരം. വിത്ര നമസ്കാരം. പക്ഷെ അതിന്റെ ഹുക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ സുന്നത്താണ്, സുന്നത്തായിട്ടുള്ള നിസ്കാരമാണ്. വാജിബായിട്ടുള്ള നിസ്കാരമല്ല, സുന്നത്തായ നിസ്കാരമാണ്. അതിന് എന്റെ തെളിവാണ് ഈ അലി റളിയല്ലാഹു അൻഹുവിനുള്ള ഹദീസ്. ഇൻഷാല്ലാ ഇനി വിത്രുമായി ബന്ധപ്പെട്ടും അതേപോലെ രാത്രി നമസ്കാരം, റമദാൻ നമസ്കാരം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ് ഇവിടെ ഇബ്നാഹറിനി തുടർത്തി കൊടുക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിലത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.